I believe that this is the first book of scripture that was written.
എഴുതപ്പെട്ട ആദ്യത്തെ തിരുവെഴുത്തുകൾ ഇയ്യോബിന്റെ പുസ്തകമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
Because all the other 65 books have got some connection with Israel and Abraham.
ബൈബിളിലെ ബാക്കി 65 പുസ്തകങ്ങൾക്കും അബ്രഹാമുമായിട്ടോ ദൈവജനമായ ഇസ്രായേലിനോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം ഉള്ളതായി നാം കാണുന്നുണ്ട്.
This is the only book which has no connection at all.
അങ്ങനെയുള്ള യാതൊരുവിധ ബന്ധങ്ങളും സൂചനകളും ലഭിക്കാത്ത ഏക പുസ്തകമാണ് ഇയ്യോബിന്റെ പുസ്തകം.
We know that Genesis was written by Moses.
ഉൽപ്പത്തി പുസ്തകം ദൈവപുരുഷനായ മോശ എഴുതിയ പുസ്തകമാണെന്ന് നമുക്കറിയാം.
And if Job doesn't even mention any of those Abraham or Israel, it's possible that he lived before Moses.
അബ്രഹാമിനെ കുറിച്ചോ മോശയെ കുറിച്ചോ ഇസ്രായേൽ ജനത്തെ കുറിച്ചോ ഉള്ള യാതൊരു സൂചനകളും ഇല്ലാത്ത ഈ പുസ്തകം നമുക്ക് നൽകുന്ന സൂചന യോബ് എന്ന് പറഞ്ഞ ഈ ദൈവഭക്തനായ മനുഷ്യൻ ഇവർക്കെല്ലാം മുൻപേ ജീവിച്ചിരുന്ന വ്യക്തിയാണ് എന്നാണ്.
And so it must have been written very very soon after all these trials he went through, because you can't remember all these conversations which are described in this book if it was many years later.
ഈ പുസ്തകത്തിൽ നാം വായിക്കുന്ന യോബിന്റെയും അവന്റെ സ്നേഹിതന്മാരും തമ്മിലുള്ള ദീർഘ സംഭാഷണങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ഇത്ര വ്യക്തതയോടെ ഇതിൽ എഴുതിയിരിക്കുന്നതിൽ നിന്നും ഇത് നമുക്ക് അനുമാനിക്കാം. യോബിന്റെ ഈ കഷ്ടതകൾ, പരിശോധനകൾ ഇതെല്ലാം തീർന്ന് അധിക നാൾ കഴിയുന്നതിന് മുൻപേ തന്നെ ഇത് എഴുതപ്പെട്ടതാകാം.
In that case, this was the first book of scripture written because it was written before Moses' time.
മോശയുടെ കാലത്തിന് മുൻപേ ഇത് എഴുതപ്പെട്ടു എന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തിരുവചനത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട പുസ്തകമായിട്ട് യോബിനെ നമുക്ക് കണക്കാക്കാം.
All the other books, 65 of them, have reference to the law of God.
ബാക്കിയുള്ള 65 പുസ്തകങ്ങളുടെയും കാര്യത്തിൽ ദൈവത്തിന്റെ ന്യായപ്രമാണത്തോട്, ദൈവത്തിന്റെ മറ്റ് അബ്രഹാം വിശ്വാസികളുടെ പിതാവ് എന്നുള്ള നിലയിൽ അബ്രഹാമിനോടൊക്കെ ബന്ധപ്പെട്ടതാണ് ബാക്കിയുള്ള എല്ലാ പുസ്തകങ്ങളും.
So, if, as I believe, this is the first book of scripture,
ഇത് ഞാൻ പറഞ്ഞതുപോലെ ദൈവവചനത്തിലെ ആദ്യത്തെ പുസ്തകമാണെങ്കിൽ,
isn't it interesting that God wrote about a man who suffered as the first book of scripture?
തിരുവചനത്തിലെ എഴുതപ്പെട്ട ആദ്യത്തെ പുസ്തകം ജീവിതത്തിൽ വളരെ അത്യധികം കഷ്ടം അനുഭവിച്ച ഒരു ദൈവഭക്തനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമ്മെ ചിന്തിപ്പിക്കേണ്ടതല്ലേ?
Today we have a Christianity which is teaching people how to be rich and how to get houses and lands and cars and things like that.
സമ്പന്നരാകേണ്ട വിധങ്ങള്, വലിയ വീടുകള്, കാറുകള്, ഇതൊക്കെ ലഭിക്കുന്ന വിധങ്ങളെ കുറിച്ച് മാത്രം കേൾക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു ക്രൈസ്തവ ലോകത്ത്.
And we have preachers today who say that if you suffer, it's because you don't have faith.
നിങ്ങൾക്ക് കഷ്ടത ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ വിശ്വാസമില്ലാത്തവരാണ് എന്ന് പോലും പ്രസംഗിക്കുന്ന ധാരാളം പ്രസംഗകരുള്ള ഈ കാലഘട്ടത്തിൽ.
A lot of people who say that even Paul's suffering was because he didn't have faith.
പൗലോസ് അപ്പോസ്തോലൻ പോലും ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് തനിക്ക് വേണമെന്ന വിശ്വാസമില്ലാത്തതുകൊണ്ടായിരുന്നു എന്ന് പോലും പറയുന്ന ആളുകൾ ഈ കാലത്തുണ്ട്.
And the more stupid people are the people who believe these preachers.
ഇങ്ങനെയുള്ള പ്രസംഗരെക്കാളും മഠയരാണ് ഇവരുടെ പ്രസംഗം അതുപോലെ വിഴുങ്ങുന്ന സാധാരണക്കാരായ വിശ്വാസികൾ.
And there are so many thousands of them.
അങ്ങനെയുള്ള ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റുപാടും തന്നെ.
Good to remember that when God decided to write a book, he first wrote a book about a godly man who suffered.
ദൈവത്തിന്റെ തിരുവെഴുത്തുകളായി, വചനങ്ങളായി മനുഷ്യനെ നൽകുവാൻ ഒന്നാമതൊരു ഗ്രന്ഥം എഴുതുവാൻ ദൈവം നിർണയിച്ചപ്പോൾ കഷ്ടത അനുഭവിച്ച ഒരു മനുഷ്യനെ കുറിച്ച് എഴുതുവാൻ അവിടുന്ന് നിർണയിച്ചു എന്നുള്ളത് നമ്മെ ചിന്തിപ്പിക്കും.
And how God permitted the devil to test him.
അവനെ പരിശോധിക്കുവാൻ, അവനെ കഷ്ടം വരുത്തുവാൻ പിശാചിനെ ദൈവം അനുവദിച്ച കാര്യം.
And how God turned the tables on the devil and made it all come for double blessing to this man finally.
എന്നാൽ ഈ കഥ അവസാനിക്കുമ്പോൾ, ഈ ചരിത്രത്തിന്റെ അവസാനം, എല്ലാറ്റിലും ഇരട്ടി അനുഗ്രഹം തന്റെ ദാസനായ യോബിന് കൊടുക്കത്തക്കുമാറ് ആ ശത്രുവിന്റെ നേരെ എല്ലാം തിരിച്ച് പ്രവർത്തിച്ച ദൈവം.
So what do I learn from the first book of the scripture?
തിരുവചനത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട പുസ്തകത്തിൽ നിന്നും നാം പഠിക്കുന്ന കാര്യം എന്താ?
I learned the devil is a bad devil.
എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, പിശാച് ഒരു ഒരു തിന്മ പ്രവർത്തിക്കുന്നവനാണെന്ന്
and that God is a good God
ദൈവം നന്മ നിറഞ്ഞ ദൈവമാണ് എന്നും നമുക്ക്
and that even when he allows things into my life which I can't explain he's still a good God
എനിക്ക് വിശദീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ വരുവാൻ അവിടെ അനുവദിക്കുമ്പോഴും എനിക്ക് ഉറപ്പുണ്ട് എന്റെ ദൈവം നല്ലവൻ തന്നെ
and one day I will understand it
ഒരു ദിവസം ഈ രഹസ്യങ്ങളുടെയൊക്കെ ചുരുളഴിയും അന്ന് ഞാൻ എല്ലാം മനസ്സിലാക്കും
you remember what we read in the beginning Romans 15:4 the things written in scripture are to give us perseverance and encouragement so that we can have hope
റോമലേഖനം 15 അധ്യായത്തിൽ നാം തുടക്കത്തിൽ വായിച്ച വാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ തിരുവെഴുത്തുകളിൽ മുന്നമേ എഴുതപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് പ്രത്യാശ വർദ്ധിക്കേണ്ടതിന് സ്ഥിരതയുണ്ടാകേണ്ടതിന് എഴുതപ്പെട്ടിരിക്കുന്നു
when we read the scriptures we must meditate what is God trying to teach me through this
ഈ തിരുവചനങ്ങൾ നാം വായിക്കുമ്പോൾ നാം ശ്രദ്ധാപൂർവ്വം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം നാം ചോദിക്കണം എന്താണ് കർത്താവ് എന്നെ ഇതിൽ നിന്ന്
പഠിപ്പിക്കുവാനാകുന്നത്
യോബിന്റെ പുസ്തകം നിങ്ങളിൽ മിക്കവരും വായിച്ചിട്ടുണ്ടാവും എങ്കിലും ഈ നിലയിൽ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ
വി മസ്റ്റ് നോട്ട് റീഡ് ദ ബൈബിൾ ലൈക്ക് എ സ്റ്റോറി ബുക്ക്
ഒരു കഥ വായിക്കുന്നത് പോലെ നാം ബൈബിൾ വായിച്ചു വിടരുത്
വി മസ്റ്റ് സേ ലോർഡ് വാട്ട് ആർ യു ട്രൈയിങ് ടു ടീച്ച് മീ ഇൻ മൈ സർക്കംസ്റ്റാൻസസ് ത്രൂ ദിസ്
എന്റെ ജീവിത സാഹചര്യങ്ങളിൽ അങ്ങേക്ക് എന്നോട് എന്താണ് കർത്താവെ ഇതിലൂടെയൊക്കെ സംസാരിപ്പാനുള്ളത് എന്ന് നാം നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നു
And then I get an answer even when I suffer in my life God still knows what's going on
ജീവിതത്തിൽ ഞാൻ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളെയും നന്നായിട്ട് അറിയുന്ന ഒരുവനാണ് എന്റെ പിതാവ് എന്നുള്ള അറിവ് ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ
വരുന്നു a very lovely verse in the book of Genesis which I want to show you
ഉൽപ്പത്തി പുസ്തകത്തിലെ വളരെ മനോഹരമായിരിക്കുന്ന ഒരു വാക്യം ഞാൻ നിങ്ങളെ കാണിക്കാം
ഇറ്റ് സേസ് ഹിയർ അബൌട്ട് ഹൗ ദ ജനസിസ് ചാപ്റ്റർ 6
ഉൽപ്പത്തി പുസ്തകം 6 അധ്യായത്തിലാണത്
വേഴ്സ് 17 Genesis 7:17 the flood came on the earth for 40 days
7 അധ്യായമാണ് ഉൽപ്പത്തി പുസ്തകം 7 അധ്യായം ഭൂമിയിൽ ജലപ്രളയം ഉണ്ടായ കാര്യം വിവരിക്കുന്നു അതിന്റെ 17 വാക്യം
See, that can be a picture of trials that come upon our life like a flood for 40 days.
നോഹ ഉണ്ടാക്കിപ്പെട്ടകത്തെ ഭൂമിയിൽ നിന്ന് ഉയർത്തിയതായിരിക്കുന്ന 40 ദിവസം നീണ്ടുനിന്ന ആ ജലപ്രളയം നമ്മുടെ ജീവിതത്തിലും വർദ്ധിച്ചു വരുന്ന പരിശോധനകളുടെ ഒരു ചിത്രമാണ്.
And says all flesh verse 21 perish.
21 വാക്യത്തിൽ നാം കാണുന്ന പറവകളും കന്നുജാലികളും കാട്ടുമൃഗങ്ങളും എല്ലാ ഇടജാതികളും പൂജര ജഡമൊക്കെ സകലരും ചത്തുപോയി
എവറിതിങ് വാസ് ബ്ലോട്ടഡ് ഔട്ട് വേഴ്സ് 23
23 വാക്യം പറയുന്നു ഭൂമിയുടെ മുഖത്തു നിന്ന് സകല ജീവജാലങ്ങളും നശിച്ചുപോയി
ഫോർ 150 ഡേയ്സ് ദ വാട്ടർ പ്രിവെയിൽഡ് ഓൺ ദി എർത്ത് വേഴ്സ് 24
ഒടുവിലത്തെ വാക്യത്തിൽ നാം കാണുന്നു ഭൂമിയിൽ 150 ദിവസം വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു
യുവർ ലൈഫ് കാൻ ബി ലൈക്ക് ദാറ്റ്
നിങ്ങളുടെയും ജീവിതം ഈ തരത്തിലുള്ള ഒന്നായിരിക്കും
150 ഡേയ്സ് ഓർ മെനി മന്ത്സ് It's just floods and water and death and all types.
150 divasam endu parnjal 5 maasam alla adil adhigamagam maasangalolam theernu pogada varthichu varuna kashtangale adinte pralayam
and it can look as if God himself has forgotten about you
devan thanne enne marannu poyo ennu ningal chindikkumare parishodhanangalum pralayam varthichu varuga
in the midst of that you read this verse
അതിന്റെ നടുവിൽ നിങ്ങളെ സാഹചര്യത്തിലാണെങ്കിൽ ഈ വചനം നിങ്ങൾ വായിക്കുന്നത്
നല്ലതാണ്
ദൈവം നോഹയെയും അവനോടുള്ള പെട്ടകത്തിലുള്ള സകല ജീവികളെയും ഓർത്തു എന്ന് നാം
വായിക്കുന്നു
ആ വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു
എന്റെ
ജീവിതത്തിൽ നിന്ന് സംഭവിക്കുന്ന പെരുവെള്ളം പോലെ ഉയർന്നുകൊണ്ടിരിക്കുന്ന പരിശോധനകളുടെ നടുവിൽ ഈ പ്രളയത്തിന്റെ നടുവിൽ എന്നെ ഓർക്കുന്ന ഒരു കർത്താവ്